മെൽബണിലും മെൽബണിന്റെ സമീപ പ്രദേശങ്ങളിലും മൂന്നാം ഘട്ട ലോക്ക്ഡൗൺ നടപ്പിലാക്കിയിരിക്കുകയാണല്ലോ. പൊതുജനം ഈ നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ നാലാം ഘട്ട ലോക്ക്ഡൗൺ നടപ്പിലാക്കുമെന്നാണ് പ്രീമിയർ ഡാനിയൽ ആൻഡ്രൂസ് വ്യക്തമാക്കിയിരിക്കുന്നത്. 5 ദിവസം തുടർച്ചയായി 200-ലധികം കൊറോണ വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചതിന് പിന്നാലെ 24 മണിക്കൂറിൽ 300-ലധികം പേരിൽ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. സാഹചര്യങ്ങൾ ഇങ്ങനെ തുടർന്നാൽ 4 ലോക്ക്ഡൌണിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് മെൽബണിലുള്ളവർ. ഇതേക്കുറിച്ചാണ് SBS മലയാളം പരിശോധിക്കുന്നത്. ഇപ്പോൾ മെൽബണിലുള്ള പ്രതിസന്ധി നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിലെ പിഴവുകൾ കാരണമാണെന്ന ആരോപണങ്ങൾ ശക്തമാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ് നേഴ്സായി ജോലി ചെയ്യുന്ന മെൽബണിലെ സൗത്ത് മൊറാങ്ങിലുള്ള ഓമന ജോസഫിനുള്ളത്.
അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അവരെടുക്കേണ്ട പ്രിക്കോഷൻസ് എല്ലാം അവരെടുത്തുകൊണ്ടല്ലേ നമ്മളെ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഈ പബ്ലിക് എന്ന് പറയുന്നത് ടേക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം കമ്മ്യൂണിറ്റി ട്രാൻസ്ഫർ കൂടുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. കാരണം ഗവൺമെന്റ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് തരുന്നുണ്ടല്ലോ, അതിനെ നമുക്ക് എന്നെ കുറ്റം പറയാൻ പറ്റുമോ?
ഇനി നാലാം ഘട്ട ലോക്ക്ഡൌണിലേക്ക് നീങ്ങിയാൽ നിർബന്ധമാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം മാസ്കുകളുടെ ഉപയോഗമാണ്. മാസ്കുകൾ നിർബന്ധമാക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഓമനയ്ക്കും ഉള്ളത്.
അത് തീർച്ചയായിട്ടും നിർബന്ധമാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പൊ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഒരു കൃത്യമായ ധാരണയില്ല. ഇത് എയർബോൺ ആണ്, ഡ്രോപ്ലെറ്റ് ആണ്, ഇതെല്ലാം പല പല നിഗമനങ്ങളാണ്. നമുക്ക് ഇതിനെപ്പറ്റി ഒരു കൃത്യമായ ഒരു ഒരു തീരുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഇതിന് ഇത് എത്രത്തോളം എങ്ങനെയാണ് എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ലോക്ക് 4 വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും മാസ്ക് ഉപയോഗിക്കണം എന്ന് തന്നെയുള്ള നിർദ്ദേശമാണ് എനിക്ക്. ആ അഭിപ്രായത്തിനോടാണ് ഞാൻ യോജിക്കുന്നത്. കാരണം അത് പബ്ലിക്കിനെ നമുക്ക് മാത്രമല്ല, അത് പബ്ലിക്കിനും കൂടി അത് ബെറ്റർ ആണല്ലോ.
മാസ്കുകൾ നിർബന്ധമാക്കുന്നത് നല്ലതാണെങ്കിലും പ്രായോഗികമായി പല ബുദ്ധിമുട്ടുകളും നേരിടാൻ ചിലർക്ക് സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഒട്ടേറെ റിപ്പോർട്ടുകളാണ് SBS മലയാളത്തിലൂടെ മുൻപ് ലഭ്യമാക്കിയിട്ടുള്ളത്. തൊഴിലില്ലായ്മ മൂലം സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെയാണ് പല അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ മാസ്കുകൾ നിർബന്ധമാക്കിയാൽ ഇത് വാങ്ങുന്നതിനുള്ള പണമുണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥിയായ ആനന്ദിനുള്ളത്.
മാസ്ക് ധരിക്കുന്നത് എന്റെ ഒപ്പീനിയനിൽ നല്ലതാണ്. എല്ലാവരും സേഫ്റ്റി എടുക്കണം. നമുക്കിപ്പോ ചെയ്യാനുള്ളത്, നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളത് ഏറ്റവും ബെസ്റ്റ് ഒരു ഇത് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് വൈസ് എനിക്കൊന്ന് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഒരു ഇൻകം ഇല്ലാത്ത ഒരു സ്റ്റുഡന്റ് എനിക്ക് കുറച്ച് പാർക്കണേ മാസ്ക് വാങ്ങിച്ചു വെക്കുക എന്നുള്ളത്. ബട്ട് ഐ തിങ്ക് വി ആർ ഫോഴ്സ് ടു ഡു ഇറ്റ്. ഐ മീൻ ഇറ്റ്സ് ബെറ്റർ. ഐ മീൻ ഗവൺമെന്റ് ഓഫീഷ്യലി അത്രയും മാൻഡേറ്ററി ആക്കിയിട്ടില്ലെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും എന്റെ ഒപ്പീനിയനിൽ മാസ്ക് വിയർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ബുദ്ധിമുട്ടാണ്, ഈ സാധനങ്ങൾ വാങ്ങണം, നമ്മൾ പെർച്ചേസ് ചെയ്യണം. ബട്ട് അറ്റ് ദി ഹെൽത്ത് ഓഫ് നമ്മുടെ നമ്മുടെ എന്താ പറയുക, ഹെൽത്ത് സെക്യൂരിറ്റിയും ബാക്കിയുള്ളവരുടെ ഹെൽത്തും കൺസേൺസ് ഒക്കെ നോക്കുമ്പോൾ ആ ഒരു എക്സ്പെൻസ് ബെയർ ചെയ്തിട്ട് തന്നെയായാലും മാസ്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ. അതിപ്പോ ഒരു എന്റെ ഒപ്പീനിയൻ ഗവൺമെന്റ് ഇപ്പൊ ഇങ്ങനെ ഫ്രീ ആക്കി തരുമായിരുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ വാങ്ങുമ്പോൾ, പക്ഷെ കുഴപ്പമില്ല, നമുക്കിപ്പോ നമ്മുടെ ഹെൽത്ത് നോക്കുക തന്നെയാണ് എന്റെ ഒരു വിശ്വാസം.
മാസ്കുകൾ വാങ്ങുന്ന കാര്യത്തിൽ മാത്രമല്ല, പഠനത്തിന്റെ അവസാന ടേമിലേക്ക് എത്തിയിരിക്കുന്ന ആനന്ദിനെ സംബന്ധിച്ചിടത്തോളം ഇന്റേൺഷിപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇത്തരത്തിൽ ലോക്ക്ഡൌൺ കർശനമായാൽ ഇത് സാധ്യമാകില്ല എന്നാണ് ആനന്ദ് ചൂണ്ടിക്കാട്ടുന്നത്.
എനിക്കിപ്പം ഈ ഇന്റേൺഷിപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്, അതൊരു കാര്യം. പിന്നെ ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പോകണം, അപ്പോൾ എനിക്ക് ഇനിയും ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ എനിക്ക് പുഷ് ചെയ്യേണ്ടി വരും. സത്യം വളരെ വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ്. എനിക്ക് എന്താ പറയാ, ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം എന്റെ ഉള്ള റെഫറൻസും കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൾക്കാരായിട്ടുള്ള പരിചയം, കമ്പനീസ് മീറ്റ് ചെയ്യുക, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ആൾക്കാരെ പരിചയപ്പെടാൻ ഉള്ള ഒരു സംഭവം നടക്കുന്നില്ല. ഇറ്റ്സ് ലിറ്റിൽ ഇംപോസിബിൾ, വളരെ സ്ട്രഗിളാണ്. അതുപോലെ ഇപ്പൊ സർവൈവ് ചെയ്യാൻ പോലും നമുക്ക് പാർട്ട് ടൈം ജോബിന് കിട്ടാൻ പോലും പിന്നെയും അത് തന്നെ. കാരണം ഓർഗനൈസേഷൻസ് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്, ഹയർ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം മൂവ്മെന്റ് പറ്റുന്നില്ല. അപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ വീട്ടിൽ മാത്രം ഇരിക്കുക എന്നുള്ള ഒരു വളരെ പ്രയാസകരമായ കാര്യമായിരിക്കും.
ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമാകുമ്പോഴും ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസമുണ്ട്. എയ്ജ്ഡ് കെയർ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ തുടരാൻ കഴിയുന്നു എന്ന കാര്യമാണ് മറ്റൊരു അന്താരാഷ്ട്ര വിദ്യാർത്ഥിയായ അഞ്ജലി ടോമി ചൂണ്ടിക്കാട്ടുന്നത്.
പേഴ്സണൽ ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ അത്യാവശ്യം സുരക്ഷിതയാണ്. കാരണം ഞാൻ എയ്ജ് കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ കെയറർ ആയിട്ടും പോകുന്നുണ്ട്. ബൈ താങ്ക്ഫുള്ളി അത് എന്താ പറയാ എസെൻഷ്യൽ വർക്കേഴ്സിന്റെ ലിസ്റ്റിൽ വരുന്നതാണ്. എന്നിരുന്നാൽ കൂടി ഞാൻ എന്റെ ഫ്രണ്ട്സിനെ നോക്കുമ്പം ഐ ക്യാൻ സീ ദ പെയിൻ. അവർക്ക് ജോലി നഷ്ടപ്പെട്ടു, അവര് ഇപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ കുട്ടികളുണ്ട് ഡെയിലി ലൈഫിന്റെ എക്സ്പെൻസസിന് വേണ്ടി.
മെൽബണിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ വന്നതോടെ കുട്ടികൾ വീണ്ടും ഓൺലൈൻ പഠനത്തിലേക്ക് മാറേണ്ടതായി വന്നിരിക്കുകയാണ്. എന്നാൽ ഇയർ 11-12 വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും സ്കൂളിൽ പോകാൻ കഴിയുന്നുണ്ട്. ഇവർക്ക് നേരിട്ട് ക്ലാസ്സിൽ പോയിട്ടുള്ള പഠനം വളരെ പ്രധാനപ്പെട്ടതായി ഇയർ 12-ൽ പഠിക്കുന്ന ഐവിൻ പ്രകാശ് ചൂണ്ടിക്കാട്ടുന്നു.
നമ്മളുടെ സ്റ്റാർട്ട് ഓഫ് ഇയർ പഠിക്കാൻ പറ്റുന്ന പോലെ സെയിം ക്വാളിറ്റി ഓഫ് ലേണിംഗ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഫേസ് ടു ഫേസ് ഉള്ളതുകൊണ്ട് ടീച്ചേഴ്സ് പറ്റുന്ന പോലെ അവര് സോഷ്യൽ ഡിസ്റ്റൻസ് ചെയ്യാൻ സഹായിക്കും. ബട്ട് എന്നാലും അവർക്ക് പേടിയില്ല നമ്മളുടെ എന്താ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്ത് തരാനും. അതുകൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആണ് പഠിത്തം, അതുകൊണ്ട് നല്ലോണം പോകുന്നുണ്ട്.
എന്നാൽ ഇനി കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നാൽ സ്കൂളുകൾ അടച്ചിടേണ്ടി വരുമോ എന്നുള്ള ആശങ്കയാണ് ഇവർക്കുള്ളത്. ഇത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ കരുതുന്നത്.
അങ്ങനെ വന്നാൽ നമ്മളുടെ കോണ്ടന്റ് കവറിങ്ങും എല്ലാം നല്ലോണം സ്ലോ ആവും, നമുക്ക് അത്ര എഫിഷ്യന്റ്ലി പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ പഠിത്തത്തിൽ കൂടെ ഹാർഡും ആവും. എന്താ പറഞ്ഞാൽ ടീച്ചേഴ്സ് റൂമിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ വല്ല ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനുണ്ട് അപ്പൊ തന്നെ പറ്റത്തില്ല. പിന്നെ മറന്നുപോകും, അങ്ങനെ കുഴപ്പങ്ങളുണ്ട്. ഇപ്പം നമ്മളുടെ ഇപ്പൊ ഫേസ് ടു ഫേസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലങ്ങൾ ഉണ്ടാവത്തില്ല, നമുക്ക് ഇത്തിരി കൂടെ എഫിഷ്യന്റ്ലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മളുടെ അസസ്മെന്റ്സ് നമ്മൾ സാക്സ് എന്ന് വിളിക്കും, അതെല്ലാം പിന്നെ ഹോളിലേക്കാവും. എന്താ പറഞ്ഞാൽ അവർക്ക് ഓൺലൈനിൽ നിന്ന് ആസ് എന്താ ആക്യുറേറ്റ്ലി നമ്മളുടെ ഇത് എന്താ സാക്സ് ടെസ്റ്റ് എക്സാംസ് നടത്തത്തില്ല. അപ്പം അതെല്ലാം നമ്മളുടെ എക്സാംസ് വരെ നമ്മളുടെ എല്ലാ സ്കോഴ്സും അതുമെല്ലാം അഫക്റ്റ് ചെയ്യും.
ഇതുകൂടാതെ സ്റ്റേജ് 4 ലോക്ക്ഡൌൺ നടപ്പിലാക്കുകയാണെങ്കിൽ പൂർണ്ണമായും മിക്ക ബിസിനസ്സുകളും അടക്കേണ്ടി വരുമെന്നാണ് സൂചന. ഇത് ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്ന റിയൽ എസ്റ്റേറ്റ് രംഗത്തെ കൂടുതൽ ബാധിക്കുമെന്ന് രംഗത്ത് പ്രവർത്തിക്കുന്ന ഫിലിപ്പ് ചാക്കോ ചൂണ്ടിക്കാട്ടുന്നു.
നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് 3 ലോക്ക്ഡൌണും ഇപ്പോഴത്തെ സ്റ്റേജ് 3 ലോക്ക്ഡൌണും എല്ലാം സംഭവിച്ചിരിക്കുന്നത് പ്രോപ്പർട്ടി മാർക്കറ്റില് അതിന്റെ ഇമ്പാക്ട് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ചെറിയ തോതിലൊക്കെ തന്നെ എല്ലായിടത്തും തന്നെ പ്രോപ്പർട്ടി പ്രൈസ് താഴോട്ട് പോയി. പ്രത്യേകിച്ച് അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വലിയ യൂണിറ്റ് കോംപ്ലക്സുകളിലൊക്കെ പ്രൈസ് പോയി. പിന്നെ പുതിയ ഡെവലപ്മെന്റ് നടക്കുന്ന മേഖലകളിലും പ്രൈസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സ്റ്റേജ് 3 നമുക്ക് ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷനും ഓപ്ഷനും അലൗഡ് അല്ലായിരുന്നു. ഓൺലി പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻസ്പെക്ഷൻ അലൗഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ സ്റ്റേജ് 4 പോകുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായും ഇൻഡസ്ട്രി സ്റ്റോപ്പ് ചെയ്യും. ഓഫീസുകൾ വർക്ക് ചെയ്യത്തില്ല. ഓപ്പൺ ഇൻസ്പെക്ഷനുകളോ ഈവൻ പ്രൈവറ്റ് ഇൻസ്പെക്ഷനോ ഒന്നും അലൗഡ് അല്ലായിരിക്കും.
മെൽബണിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ കുറഞ്ഞിരിക്കുന്ന കാര്യവും അദ്ദേഹം പറയുന്നു.
30% പ്രോപ്പർട്ടികൾ മാർക്കറ്റിലേക്ക് വരുന്നില്ല. നമ്പർ ഓഫ് പ്രോപ്പർട്ടി കമ്പയർ ടു ലാസ്റ്റ് ഇയർ ഇപ്പോൾ ഈ സെയിം ടൈമിൽ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടികൾ വെച്ച് നോക്കുമ്പോൾ 30-40% ലെസ് ആണ് ഇപ്പോൾ പ്രോപ്പർട്ടികൾ ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അത് തന്നെ ആവശ്യമുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് കിട്ടുന്നില്ല. 20% കുറവ് നമ്മുടെ മെൽബൺ മേഖലകളിൽ പ്രധാനമായിട്ട് ഉണ്ടായിട്ടുള്ളത്.
മെൽബൺ മെട്രോപൊളിറ്റൻ മേഖലയ്ക്ക് പുറമെ മിച്ചൽ ഷയർ പ്രദേശവും ഇപ്പോൾ 3-ാം ഘട്ട ലോക്ക്ഡൌണിലാണ്. വിക്ടോറിയയിലെ ചില റീജിയണൽ മേഖലകളും ഈ ലോക്ക്ഡൌണിൽ ഉൾപ്പെടുന്നു. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ലോക്ക്ഡൌൺ ഇല്ല. ഇത്തരത്തിൽ ഒരു റീജിയണൽ മേഖലയാണ് ഷെപ്പർട്ടൺ. മെൽബണിലെ ലോക്ക്ഡൌൺ പല രീതിയിലും ഇവിടെയുള്ളവർക്കും ആശങ്കയാകുന്നുവെന്നാണ് ജിജോയ് വിറ്റാൽ ചൂണ്ടിക്കാട്ടുന്നത്.
ഇവിടെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കുറെ ആളുകൾ ഇവിടുന്ന് മെൽബണിൽ പോയി വർക്ക് ചെയ്ത് വരുന്ന ആളുകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ കാഷ്വൽ സ്റ്റാഫ്, ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് അഭയാർത്ഥികളുടെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ അസസ്മെന്റും പരിപാടികളൊക്കെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ കൂടി ആ ഫീൽഡ് അറിയാം. ഒരുപാട് പേരുടെ കാഷ്വൽ ജോബ് ചെയ്യുന്ന ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് പുതുതായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നടക്കുന്നത്.
എന്നാൽ ഷെപ്പർട്ടനിൽ ഒരു ലോക്ക്ഡൌൺ വേണ്ടി വരില്ല എന്ന പ്രതീക്ഷയിലാണ് ജിജോയ്.
സ്റ്റേജ് 4 എനിക്ക് തോന്നുന്നു ഷെപ്പർട്ടൻ ഇപ്പത്തെ ഒരു അവസ്ഥയിൽ സ്റ്റേജ് 4 പോകേണ്ട വരികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും ഈ ഒരു
മെൽബണിൽ ഇന്ന് തന്നെയാണെങ്കിലും 300-ൽ കൂടുതൽ കേസുകൾ വന്നിട്ടും ഷെപ്പർട്ടണില് കൂടുതൽ കേസുകൾ അങ്ങനെ കണ്ടമാനം വരാത്തതിനാൽ എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഫോറിലേക്ക് പോകേണ്ടതില്ലായിരിക്കാം. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഇപ്പം ഇവിടെ ഇനി കൂടുതൽ കേസുകൾ വരികയാണെങ്കിൽ നിർബന്ധമായും നമ്മളും ഇതുപോലെ എന്താ പറയുക സ്ട്രിക്ട് ലോക്ക്ഡൌണിലേക്ക് പോകേണ്ടി വരും. കാരണം നമുക്കിപ്പം ഇവിടെയാണെങ്കിലും ഏജ് കെയറുകളും അതുപോലെയുള്ള ഡിസബിലിറ്റി പ്രോഗ്രാംസുകളും അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെല്ലാം ഒരുപാടുണ്ട് ഇവിടെ റീജിയണൽ ഏരിയയിലും. അപ്പോൾ അവരുടെ എല്ലാം ഹെൽത്തും നമ്മൾ ഒരുപോലെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണല്ലോ.
ഓരോ ദിവസവും പുറത്തുവരുന്ന കോവിഡ് പരിശോധനാ ഫലങ്ങൾ കണക്കിലെടുത്തും പൊതുജനം എത്രമാത്രം ഗൗരവത്തോടെ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുവെന്ന കാര്യവും പരിഗണിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമോ എന്ന കാര്യത്തിൽ അധികൃതർ തീരുമാനമെടുക്കുക. എന്തുതന്നെയായാലും പൊതുജനജീവിതം സാധാരണ രീതിയിലേക്ക് ഉടൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയാണ് മെൽബണിലുള്ളവർക്ക് ഇല്ലാതായിരിക്കുന്നത്.